إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. سهودرنگلے നമ്മുടെ സഹോദരങ്ങളായ മുസ്ലിമീങ്ങൾ മഹത്തായ ഇബാദത്തായ ഹജ്ജിനു വേണ്ടി പുറപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണിത്. അള്ളാഹു ഹറാമാക്കിയ പവിത്രമാക്കിയ 4 മാസങ്ങളിലൊന്നിലൂടെയാണ് നാം കടന്നുപോകുന്നത്, അഥവാ ദുൽഖഅദയിലൂടെ. ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, ഹജ്ജിന്റെ മാസവും അതിന്റെ തൊട്ടുമുമ്പും ശേഷവുമുള്ള 2 മാസങ്ങളും പിന്നെ ഒറ്റക്കായുള്ള റജബുമാണ് 4 പവിത്രമാക്കപ്പെട്ട മാസങ്ങൾ. ഇതിന്റെ ഹിക്മത്തായി, ഇതിൽ 3 എണ്ണത്തിന്റെ ഹിക്മത്തായി പണ്ഡിതന്മാർ വിവരിച്ചിട്ടുണ്ട്. മുൻപ് കാലത്ത് തന്നെ അറബികൾ ഈ മാസങ്ങളെ ബഹുമാനിച്ചിരുന്നു. ആ മാസങ്ങളിൽ അവർ യുദ്ധം ചെയ്യാറുണ്ടായിരുന്നില്ല. ജനങ്ങൾക്ക് നിർഭയരായി അള്ളാഹുവിന്റെ ബൈത്തിലേക്ക്, മക്കയിലേക്ക് എത്താനും ഹജ്ജ് നിർവഹിക്കാനുമുള്ള സൗകര്യത്തിനുകൂടിയാണ് അള്ളാഹു ഈ മാസങ്ങളെ പവിത്രമാക്കിയിട്ടുള്ളതെന്ന്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചു, വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ് യഅതൂക റിജാലൻ വഅല കുല്ലി ദാമിരി യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ. വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്, താങ്കൾ ജനങ്ങളെ ഹജ്ജിനു വേണ്ടി ക്ഷണിക്കുക. യതൂക റിജാലൻ വഅല കുല്ലി ദാമിരിൻ, നടന്നുകൊണ്ടും മെലിഞ്ഞൊട്ടിയ ഒട്ടകങ്ങളുടെ പുറത്തായിക്കൊണ്ടും. മിൻ കുല്ലി ഫജ്ജിൻ അമീഖ, എല്ലാ വിദൂരദേശങ്ങളിൽ നിന്നും താങ്കളുടെ വിളിക്കുത്തരം നൽകി അവർ ഹജ്ജിനു വരുന്നതാണ്. നമ്മുടെ നല്ലവരായ മുൻഗാമികൾ ഈ ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞത് കാണാം. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ വിളി അള്ളാഹു കേൾപ്പിച്ചു, അള്ളാഹു സുബ്ഹാനഹു വ തആല കേൾപ്പിച്ചു. ഖിയാമത്ത് നാൾ വരെ ആരൊക്കെ ആ വിളിക്ക് ഉത്തരം നൽകി, അള്ളാഹുവിന്റെ വിളിക്ക്, അള്ളാഹുവിന്റെ വിളി നമ്മെ അറിയിച്ച ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വിളിക്ക് ഉത്തരം നൽകി ആരൊക്കെ ഖിയാമത്ത് നാൾ വരെ ഹജ്ജിന് പോകുമോ അവരെല്ലാം ആ വിളിക്ക് ഉത്തരം നൽകി. ജനിച്ചവരും ജനിക്കാത്തവരുമെല്ലാം ഉപ്പയുടെ സുൽവിൽ, ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്കളാണല്ലോ നാം എല്ലാവരും. അള്ളാഹു സുബ്ഹാനഹു തആല ഖിയാമത്ത് നാൾ വരെ ഹജ്ജ് ചെയ്യുന്ന ആളുകളെ, അവർ എവിടെയായിരുന്നാലും ആ സമയത്ത് അവരെ അവിടെ കേൾപ്പിച്ചു, അവരുത്തരം നൽകി എന്നാണ്. സഹോദരങ്ങളെ, മുസ്ലിമായ ഏതൊരു മനുഷ്യന്റെയും ഹൃദയത്തിൽ ഉൾക്കടമായ ആഗ്രഹമുണ്ടാകേണ്ടതുണ്ട് ആ ബൈത്തിലേക്ക് ചെല്ലാൻ, അള്ളാഹുവിനു വേണ്ടി ഹജ്ജ് നിർവഹിക്കാൻ. ഇമാം ഇബ്നു കസീർ റഹിമഹുള്ള അദ്ദേഹം പറയുകയുണ്ടായി, ഫലൈസ അഹദും മിൻ അഹ്ലിൽ ഇസ്ലാമി ഇല്ലാ വഹുവ യഹിന്നു ഇലാ റുഇയത്തിൽ കഅബത്തി വത്തവാഫ്. മുസ്ലിമീങ്ങളിൽപ്പെട്ട, ഇസ്ലാമിന്റെ വെളിച്ചം ഹൃദയത്തിലുള്ള ഒരാളുമില്ല ആ കഅബ ഒന്ന് കാണാൻ, അതിന് തവാഫ് ചെയ്യാൻ, അതിന്റെ ചുറ്റും അള്ളാഹുവിനു വേണ്ടി തവാഫ് ചെയ്യാൻ അതിയായ ആഗ്രഹം മനസ്സിൽ വെക്കാത്ത ഒരു മുസ്ലിമുമില്ല. അള്ളാഹു ആ ബൈത്തിനെ ഈമാനുള്ള ഹൃദയങ്ങൾക്ക് പ്രിയങ്കരമാക്കിയിരിക്കുന്നു. വഇദ് ജഅൽനൽ ബൈത مثابة للناس وأمنا. وإذ جعلنا البيت نعم كعبة أكيركن مثابة للناس مثابة أكيركن بندم بندم تلنا أقرهم توننا أكيركن ثوب ينواكنا مكريام الله وسترم അത് നമ്മൾ ഊരി മാറ്റി വെച്ചാൽ വീണ്ടും അത് നമ്മൾ ധരിക്കുന്നു, വീണ്ടും അത് ധരിക്കുന്നു എന്നതുപോലെ ആ ബൈത്തിലേക്ക് എത്ര തവണ പോയാലും മുഅ്മിനീങ്ങളുടെ മനസ്സിൽ വീണ്ടും വീണ്ടും അവിടേക്ക് ചെല്ലാൻ അള്ളാഹു ആഗ്രഹം ജനിപ്പിച്ചിരിക്കുന്നു. നിർഭയത്വത്തിന്റെ നാടാക്കിയിരിക്കുന്നു അള്ളാഹു ആ നാട്ടിനെ. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം ഒരു യാത്രയാണ്, നമ്മുടെ ജീവിതം ഒരു യാത്രയാണ്. അതുകൊണ്ടാണ് യാത്ര പുറപ്പെടുമ്പോൾ അള്ളാഹുവിലേക്കുള്ള വലിയ യാത്രയെ നാം ദിക്റിലൂടെ ഓർക്കുന്നത്. ജനങ്ങളെല്ലാവരും യാത്രക്കാരാണ്, അവരിഷ്ടപ്പെട്ടാലും ശരി ഇല്ലെങ്കിലും ശരി, അവർ സ്വയം തെരഞ്ഞെടുത്തതാണെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി, അവരെല്ലാം യാത്രയിലാണ്. ലക്ഷ്യം ഒന്നേ ഉള്ളൂ, ആഖിറത്താകുന്നു ലക്ഷ്യം. അവിടെ നമുക്ക് ഇറങ്ങാനുള്ള സങ്കേതം അത് രണ്ടെണ്ണം മാത്രമാണ്. ഒന്നുകിൽ സുഖങ്ങളുടെ സ്വർഗം, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷകൾ നിറച്ചുവച്ച അള്ളാഹുവിന്റെ ശിക്ഷകളുടെ സങ്കേതമായ നരകം. നഊദു ബില്ലാഹി മിനന്നാർ. ഈ രണ്ട് സങ്കേതങ്ങളിൽ ഒന്നിൽ നമ്മൾ ഓരോരുത്തരും എല്ലാ മനുഷ്യരും ഇറങ്ങുക തന്നെ ചെയ്യും, അതിൽ യാതൊരു സംശയവുമില്ല. ആരാണോ സ്വർഗത്തിലേക്കുള്ള വഴി സ്വീകരിച്ചത്, അവൻ ആ വഴിയിൽ തന്നെ അവനെ നിലനിർത്താൻ വേണ്ടുന്ന സ്വർഗത്തിലേക്ക് അവരെത്താൻ എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ റുക്നുകൾ അവൻ പാലിക്കേണ്ടതുണ്ടോ, നിർബന്ധമായും അവൻ എന്തൊക്കെ പാലിക്കേണ്ടതുണ്ടോ, അതുപോലെ സുന്നത്തായ നിലയ്ക്ക് നിർബന്ധമില്ലെങ്കിലും ആ വഴിയിൽ അവനെ എത്തിക്കാൻ, സ്വർഗം അവന്റെ ലക്ഷ്യമായി തീരാൻ സഹായിക്കുന്ന എന്തൊക്കെ കാര്യമുണ്ടോ അതവൻ പ്രവർത്തിക്കും. അതുപോലെ തന്നെയാണ് നരകക്കാരാണെങ്കിൽ, നരകത്തിലേക്കാണ് അള്ളാഹു അവനെ തീരുമാനിച്ചതെങ്കിൽ അതിന്റെ പ്രവർത്തനമാണ് അവൻ പ്രവർത്തിക്കുക, അതവൻ നിർബന്ധമാക്കുന്ന കാര്യങ്ങളാണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുക. ഈ യാത്രയുടെ ഒരു ചെറിയ പതിപ്പാണ് യഥാർത്ഥത്തിൽ ഹജ്ജിലേക്കുള്ള യാത്ര. പക്ഷേ അത് മുഅ്മിനിന്റെ മാത്രം യാത്രയാകുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുപാട് ഒരുപാട് ശ്രേഷ്ഠതകൾ ഈ മഹത്തായ ഇബാദത്തിന് നിശ്ചയിച്ചിരിക്കുന്നു. ഒരു മുഅ്മിൻ അത് മനസ്സിലാക്കുകയും അത് പഠിക്കുകയും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും വേണം. എന്തിനു വേണ്ടിയാണ് ആ ഹജ്ജിന് കഴിവതും വേഗത്തിൽ ചെല്ലാൻ അവൻ ആഗ്രഹമുണ്ടാകാൻ, മനസ്സിൽ അവന് അതിനെക്കുറിച്ച് ചിന്തയുണ്ടാകാൻ, അതിനുവേണ്ടി അള്ളാഹുവിനോട് ധാരാളമായി അവൻ പ്രാർത്ഥിക്കുകയും ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കേവർക്കും അവൻ സ്വീകരിക്കുന്ന ഹജ്ജ് ചെയ്യാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അത് നിർവഹിച്ച നമ്മുടെ സഹോദരങ്ങളിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല അത് സ്വീകരിക്കുമാറാകട്ടെ. ഈ വർഷവും അതിനുവേണ്ടി ചെല്ലുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് അള്ളാഹു യാത്രയും എല്ലാ ഇബാദത്തുകളും എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു അത് അവരിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഇസ്ലാമിന്റെ മഹത്തായ റുക്നുകളിലൊന്നാണ് ഹജ്ജ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്ത പ്രസിദ്ധമായ ഹദീസിലുള്ളതുപോലെ, ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ ഷഹാദതി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്ന മുഹമ്മദ റസൂലുള്ളാഹ് വഇഖാമി സ്സലാത്തി വഈതാഇ സ്സകാത്തി വസൗമി റമദാന വഹജ്ജിൽ ബൈത്ത്. ഇസ്ലാമിന്റെ അഞ്ച് റുക്നുകളിൽ, ഇസ്ലാമിന്റെ അഞ്ച് സ്തംഭങ്ങളിൽ ഒന്നാണ് ഹജ്ജ്. ഏതൊക്കെയാണ് ആ ഹജ്ജ് അഞ്ച് സ്തംഭങ്ങൾ? ഒന്നാമത്തത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു അയച്ചവന്റെ റസൂലാകുന്നു എന്നീ രണ്ട് സാക്ഷ്യങ്ങൾ. രണ്ടാമത്തത് അഞ്ചു നേരത്തെ നിസ്കാരം കൃത്യമായി മുറ പോലെ നിർവഹിക്കൽ. മൂന്നാമത്തത് സകാത്ത് കൊടുക്കൽ, അത് കൊടുക്കാൻ ബാധ്യതപ്പെട്ടവൻ. നാലാമത്തത് റമദാനിലെ നോമ്പ്. അഞ്ചാമത്തത് ഹജ്ജ്. ഈ ഹജ്ജ് ഉദ്ദേശിച്ച് ചെല്ലുന്ന ഒരു ഹാജ്ജ് അവൻ ചെല്ലുന്നത് എവിടേക്കാണ്? അള്ളാഹുവിന്റെ ഭൂമിയിൽ, ഏറ്റവും മഹത്തരമായ ഭൂമിയിലേക്കാണ് അവൻ ചെല്ലുന്നത്, ഏറ്റവും മഹത്തമേറിയ സ്ഥലത്തേക്കാണ് അവൻ ചെല്ലുന്നത്. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ആദ്യമായി ഭൂമിയിൽ പണിതുയർത്തപ്പെട്ട ഭവനത്തിലേക്കാണ് അവൻ ചെല്ലുന്നത്. ഇന്ന ഔവല ബൈതി വുദഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറക വഹുദൽ ലിൽആലമീൻ فيه آيات بينات مقام إبراهيم ومن دخله كان آمنا ولله على الناس حج البيت من استطاع إليه سبيلا ومن كفر فإن الله غني عن العالمين إن أول بيت وضع للناس جننگل كواندي اللهم عبادة جيان نرمك فتا عادت بونم للذي ببكة بكير الله أدوى مكير الله കഅബയാകുന്നു. മുബാറകൻ വഹുദല്ലിൽ ആലമീൻ, ബറക്കത്താക്കപ്പെട്ട അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നിറഞ്ഞ ജനങ്ങൾക്കെല്ലാം ഹുദയായ വെളിച്ചമായ സന്മാർഗമായ ആ ഭവനം. ഫീഹി ആയാതും ബയ്യിനാതും മഖാമു ഇബ്രാഹിം, അള്ളാഹുവിന്റെ മഹത്തായ ദൃഷ്ടാന്തങ്ങൾ അവിടെയുണ്ട്, അവിടെ മഖാമു ഇബ്രാഹിം ഉണ്ട്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം കഅബ പണിതുയർത്താൻ വേണ്ടി നിന്ന ആ സ്ഥലവും, അതുപോലെ ഹജ്ജിന്റെ കർമ്മങ്ങളുടെ ഭാഗമായി അദ്ദേഹം സഞ്ചരിച്ചിട്ടുള്ള നിന്നിട്ടുള്ള സ്ഥലങ്ങളും, ഇത് രണ്ടിനും മഖാമു ഇബ്രാഹിം എന്ന് രണ്ടർത്ഥത്തിൽ പറയാറുണ്ട്. വമൻ ദഖലഹു കാന ആമിന, ആര് ആ നാട്ടിൽ പ്രവേശിച്ചോ അവൻ നിർഭയനായിരിക്കുന്നതാണ്, നിർഭയത്വത്തിന്റെ അമ്നിന്റെ നാടാകുന്നു അത്. വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മനിസ്തതാഅ ഇലൈഹി സബീല, കഴിവുള്ളവരുടെ മേലെല്ലാം അള്ളാഹുവിനോടുള്ള ബാധ്യതയാണ് ആ ബൈത്തിലേക്ക് ഹജ്ജിന് ചെല്ലുക എന്നത്. ومن كفر فإن الله غني عن العالمين ആരാണോ അത് ചെയ്യാതെ നിർഭയനായി നിഷേധിച്ചു കളഞ്ഞത്, അവൻ അള്ളാഹുവിന് മേലുള്ള ബാധ്യതയാണ് ആ ബൈത്തിലേക്ക് ഹജ്ജിന് ചെല്ലുക എന്നത്. ആരാണോ അത് ചെയ്യാതെ നിഷേധിച്ചു കളഞ്ഞത്, അള്ളാഹു ലോകരിൽ നിന്ന് ഗനിയാൻ, അള്ളാഹു ലോകരിൽ നിന്ന് എത്രയോ ഗനിയാൻ, അവന് ആരൊക്കെ ഇബാദത്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും അള്ളാഹുവിന്റെ മുൽക്കിൽ നിന്ന് ഒന്നും കൂടാനില്ല, ആരൊക്കെ മോശക്കാരായാലും അള്ളാഹുവിന്റെ മുൽക്കിൽ നിന്ന് ഒന്നും കുറയാനില്ല, മറിച്ച് അതിന്റെ ഖൈർ അതിന്റെ നന്മ ചെയ്തവർക്കാണുള്ളത്. ഓ മുഅ്മിനുകളെ, സഹോദരങ്ങളെ, നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോടത് കൽപ്പിച്ചിരിക്കുന്നു, നമുക്കതിന് കഴിവുണ്ടായാൽ അത് ചെയ്യാൻ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഖതബന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാൽ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം ഞങ്ങളോട് പ്രസംഗിക്കുകയുണ്ടായി, ഒരു ഖുതുബ നിർവഹിക്കുകയുണ്ടായി. അവിടുന്ന് പറഞ്ഞു, അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഖദ് ഫറദല്ലാഹു അലൈക്കുംൽ ഹജ്ജ ഫഹജ്ജു, ഖദ് ഫറദല്ലാഹു അലൈക്കുംൽ ഹജ്ജ ഫഹജ്ജു, ഓ ജനങ്ങളെ, അല്ലാഹു നിങ്ങൾക്ക് ഹജ്ജ് നിർബന്ധമാക്കിയിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ ഹജ്ജ് ചെയ്യുക, അഥവാ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും അത് നിർവഹിക്കൽ നിർബന്ധമാകുന്നു, പിന്നീട് ചെയ്യൽ മുസ്തഹബ്ബാകുന്നു, പുണ്യകർമ്മമാകുന്നു, ഹജ്ജിനുള്ള പ്രതിഫലം പാപമോചനമാകുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഹജ്ജ ഹാദൽ ബൈത് ഫലം യർഫുസ് വലം യഫ്സുഖ് റജഅ മിൻ ദുനൂബിഹി കയൗമി വലദതുഹു ഉമ്മുഹ്, ആരാണോ ഈ ബൈത്ത് ലക്ഷ്യമാക്കി വരുന്നത് എന്നിട്ട് മോശമായ വാക്കോ മോശമായ പ്രവൃത്തിയോ ഒന്നും പ്രവർത്തിക്കാതെ, ഒരു അശ്ലീലമോ അല്ലെങ്കിൽ ഭാര്യാഭർത്തൃ ബന്ധം പോലെയുള്ളതോ അതിന്റെ മുഖദ്ദിമാത്ത് അതിന്റെ മുഖവുരകളായ പ്രവർത്തനങ്ങളോ ഒന്നും ചെയ്യാതെ, മോശമായതൊന്നും ചെയ്യാതെ ആരാണോ ഹജ്ജ് ചെയ്ത് മടങ്ങുന്നത്, എങ്കിൽ അവൻ മടങ്ങുന്നത് എങ്ങനെയാണ്, റജഅ മിൻ ദുനൂബിഹി, അവനവന്റെ പാപങ്ങളിൽ നിന്ന് ശുദ്ധനായിട്ടാണ്. കയൗമി വലദതുഹു ഉമ്മുഹ്, അവന്റെ ഉമ്മ അവനെ പ്രസവിച്ച നാളിൽ എങ്ങനെയാണോ അവൻ, അതുപോലെയാണ് അവൻ തിരിച്ചു പോകുന്നത്. കുട്ടികളെല്ലാം ജനിക്കുന്നത് ചിത്രത്തിലാണ്, ശുദ്ധ പ്രകൃതിയിലാണ്, പാപങ്ങളില്ലാതെയാണ്, നിഷ്കളങ്കരാണവർ. അതുപോലെയാണ് ഹജ്ജ് ഇങ്ങനെ ചെയ്തവൻ തിരിച്ചു പോകുന്നത്, സ്വർഗമാണ് അതിന്റെ പ്രതിഫലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽഉംറതു ഇലൽ ഉംറ കഫാറതു ലിമാ ബൈനഹുമ വൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലാൽ ജന്ന. അൽഉംറതു ഇലൽ ഉംറ കഫാറതു ലിമാ ബൈനഹുമ, ഒരു ഉംറ മുതൽ അടുത്ത ഉംറ വരെ, അഥവാ ഇതിന് രണ്ടിനുമിടയിലുള്ള പാപങ്ങൾ അല്ലാഹു അത് മുഖേന പൊറുക്കും. വൽ ഹജ്ജുൽ മബ്റൂർ, പുണ്യകരമായ ഹജ്ജ്, ലൈസ ലഹു ജസാഉൻ ഇല്ലാൽ ജന്ന, സ്വർഗമല്ലാതെ അതിന് പ്രതിഫലമില്ല. സുബ്ഹാനല്ലാഹ്, എന്താണ് നമ്മുടെ ഹജ്ജ്, മബ്റൂറായ ഹജ്ജാണ് എന്നതിനുള്ള ലക്ഷണം ഹജ്ജ് ചെയ്ത് വന്നവന്റെ പിന്നീടുള്ള ജീവിതമാണ്. പിന്നീടുള്ള ജീവിതത്തിൽ അവൻ പാപങ്ങൾ ഒഴിവാക്കുന്നുണ്ടോ, നേരത്തെ ചെയ്തു വന്നിരുന്ന പാപങ്ങളിൽ നിന്നവൻ ഒഴിഞ്ഞു നിൽക്കുന്നുണ്ടോ, നേരത്തെ ഉള്ളതിനേക്കാൾ നന്മ അവൻ വർദ്ധിപ്പിച്ചിട്ടുണ്ടോ, എങ്കിൽ അവന്റെ ഹജ്ജ് പുണ്യകരമായ ഹജ്ജാണ് എന്നതിനുള്ള സൂചനകളാണത്, ലക്ഷണമാണത്. അതിനോടൊപ്പം അവൻ അള്ളാഹുവിനോട് ധാരാളമായി അത് സ്വീകരിക്കാൻ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. നോക്കൂ, നമുക്കറിയാമല്ലോ ഇസ്ലാമിൽ വളരെ പ്രാധാന്യമുള്ള ഒരു അമലാണ് യുദ്ധം എന്നത്. പക്ഷെ അതെല്ലാ കാലത്തും ഉണ്ടാവുകയില്ല. എല്ലാവരും ഇസ്ലാമിലെ ജിഹാദാണെന്ന് പറഞ്ഞ് ചെയ്യുന്നത് ജിഹാദാകണമെന്നില്ല. ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് നറൽ ജിഹാദ് അഫ്ദല അമൽ, ഓ നബിയെ, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള യുദ്ധം അത് ഏറ്റവും ശ്രേഷ്ഠമായ പ്രവർത്തനമാണല്ലോ, അഫലാ നുജാഹിദ്, എങ്കിൽ ഞങ്ങളും അതിൽ പങ്കെടുക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ, പാടില്ല. വലകുന്ന അഹ്സനുൽ ജിഹാദ്, ഏറ്റവും നല്ല ജിഹാദ് നിങ്ങൾക്കുണ്ട്. വാജ്മലുഹു, ഏറ്റവും ഭംഗിയുള്ള ജിഹാദും, ഹജ്ജുൽ ബൈത്ത്, ഹജ്ജും മബ്റൂർ, ഹജ്ജാൻ, പുണ്യകരമായ ഹജ്ജാൻ. സ്ത്രീകൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സ്ത്രീകളെ പുറത്തിറക്കാനും അതുപോലെ സ്ത്രീകളെ മുദ്രാവാക്യം വിളിപ്പിക്കാനും ഒക്കെ തെളിവടിക്കുന്ന ചില ആളുകളുണ്ടല്ലോ, ആയിഷ റളിയല്ലാഹു അൻഹയുടെ പേരിൽ കളവ് കെട്ടി പറയുന്ന ചില ആളുകൾ, അവർക്കുള്ള വ്യക്തമായ മറുപടിയും കൂടിയാണ് ഈ ഹദീസ്. സഫീൻ ജമൽ യുദ്ധത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ യുദ്ധത്തിന് വേണ്ടി പങ്കെടുത്തു എന്ന് പറയുന്ന ആളുകൾ, ഒരിക്കലും ആ ചരിത്രം അങ്ങനെയല്ല. അവർ തന്നെ കണ്ടാൽ മുസ്ലിമീങ്ങൾ പരസ്പരം പോരാട്ടം നിർത്തും, സമാധാനമുണ്ടാകും എന്ന് കരുതിയാണ് അവർ ചെന്നത്. മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുൻപ് പറഞ്ഞൊരു താക്കീത് ഉണ്ടാകുമായിരുന്നു അവരതിലേക്ക് ചെല്ലരുതെന്ന്. അത് ഓർമ്മ വന്നപ്പോൾ ഞാനിത് വരുന്നില്ല എന്നവർ പറഞ്ഞു. ആ സംഭവം ഓർത്ത് പിന്നീട് അവർ അവരുടെ തട്ടം നനയുമാറ് കരയാറുണ്ടായിരുന്നു എന്നിമാം ദഹബി രേഖപ്പെടുത്തിയത് കാണാം. അതുപോലെ ആ കാരണത്താലാണ് അതുവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ തന്നെ കബറടക്കണം എന്നായിരുന്നു അവർ ആഗ്രഹിച്ചത്. എന്നാൽ ഞാനത് ചെയ്തുപോയി, ഞാൻ അന്ന് പുറപ്പെട്ടുപോയി, അതുകൊണ്ട് എന്നെ ഇനി ബാക്കി നബിയുടെ ഭാര്യമാരുടെ കൂടെ ബഖിയ ഖബറടക്കിയാൽ മതി എന്നവർ പറഞ്ഞത് കാണാം. ഇതെല്ലാം മറച്ചുവെച്ച് മൂടിവെച്ച് മറ്റു ചില സംഭവങ്ങൾ വളച്ചൊടിച്ചാണ് സ്ത്രീകളെ പുറത്തിറക്കാനും അവരെ കൊണ്ട് മുദ്രാവാക്യം വിളിപ്പിക്കാനും അവരെ ഉപരോധത്തിനും ഖരാവോക്കുമൊക്കെ കൂട്ടാനും നടക്കുന്ന ചില ആളുകൾ ഇതുപോലുള്ള തെളിവുകൾ ദുർവ്യാഖ്യാനിക്കുകയാണ് ചെയ്യുന്നത്. സഹോദരങ്ങൾ, നാം വ്യക്തമായി മനസ്സിലാക്കുക, അല്ലാഹു സുബ്ഹാനഹു വതആല മുഅ്മിനുകളായ സ്ത്രീകളോട് പറഞ്ഞിട്ടുള്ളത് അവരുടെ വീടുകളിൽ ഒതുങ്ങിക്കഴിയാനാണ്. അല്ലാഹുവിന്റെ ആയത്താണ്, വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയത്തിൽ ഉല. നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ ഒതുങ്ങിക്കഴിയുക, നിങ്ങൾ ജാഹിലിയത്തിന്റെ സൗന്ദര്യ പ്രകടനം നടത്തി പുറത്തിറങ്ങരുത്. അല്ലാഹുവിന്റെ ആയത്താണിത്. അല്ലാഹു അവർക്ക് പോകാൻ അനുവദിച്ചിട്ടുള്ള അവർക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾക്കാണ് അവർ പോകേണ്ടത്. അതല്ലാതെ പുരുഷന്മാരെ പോലെ അവർ പുരുഷന്മാരുടെ കൂടെ ജോലി ചെയ്യുകയും പുരുഷന്മാരുടെ കൂടെ ഇടകലരുകയും ചെയ്യുക എന്നത് ഇസ്ലാമിൽ ഒരിക്കലും അനുവാദമില്ലാത്ത കാര്യമാണ്. മുസ്ലിമീങ്ങളുടെ ചരിത്രം അതിനെതിരാൻ മുസ്ലിമീങ്ങളുടെ വിവരമുള്ള മുസ്ലിമീങ്ങളായ ആളുകൾ ഒരിക്കലും ഇത് ഒരു കാലത്തും അംഗീകരിച്ചിട്ടില്ല. ചില ദുനിയാവിന്റെ ആളുകളും ചില സ്വന്തം ബുദ്ധിക്കനുസരിച്ച് ദീനിനെ വളച്ചൊടിക്കുന്നവരും പുരോഗമനവാദികളാണെന്ന് മറ്റുള്ളവരുടെ മുന്നിൽ അഭിനയിക്കുന്നവരുമാണ് ഇതിന്റെ കാളുകൾ സഹോദരങ്ങളെ എന്ന് നാം സാന്ദർഭികമായി മനസ്സിലാക്കുക. ഒരു സ്ത്രീക്ക് ഹജ്ജിന് പോകാൻ ഒരു മഹറമായ ഒരു പുരുഷൻ നിർബന്ധമാണ് എന്ന് പറഞ്ഞാൽ വിവാഹബന്ധം ഹറാമായ ഒരു പുരുഷൻ മകനോ ഉപ്പയോ സഹോദരനോ അല്ലെങ്കിൽ സഹോദരങ്ങളുടെ ആൺമക്കളോ പോലെയുള്ള ആളുകൾ അല്ലെങ്കിൽ അവളുടെ ഭർത്താവ് ഇവരില്ലാതെ ഒരു സ്ത്രീക്ക് ഹജ്ജിന് പോക്ക് കുറ്റകരമാണെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പെണ്ണ് പോയി തിരിച്ചു വന്നാൽ അവളുടെ ഹജ്ജ് ബാത്തിലാണ് എന്നല്ല, അവളുടെ ഹജ്ജ് ബാത്തിലാണ്, ഹജ്ജ് വീടിയിട്ടില്ല, ഇനി ഒരു ഹജ്ജ് അവൾക്ക് നിർബന്ധമുണ്ട് എന്നല്ല നാം പറയുന്നത്. പക്ഷേ ആ ചെയ്ത പ്രവൃത്തി അതിൽ കുറ്റമുണ്ട് ഒറ്റക്ക് പോയത്. പക്ഷെ ഹജ്ജ് അത് ബാത്തിലാണ് എന്നല്ല നാം പറയുന്നത്. അത് പ്രത്യേകം മനസ്സിലാക്കുക. ഒരു സ്ത്രീക്ക് പണമുണ്ട്, പോകാനുള്ള സൗകര്യമെല്ലാം ഉണ്ട്, പോകാൻ മഹറമായ ഒരു പുരുഷൻ കൂടെ ഇല്ല എങ്കിൽ അവൾ പോകേണ്ടതില്ല, അവൾക്ക് ഹജ്ജ് നിർബന്ധമായിട്ടില്ല. ഇതാണ് ഇസ്ലാമിന്റെ വിധി എന്ന് സഹോദരങ്ങളെ നന്നായി മനസ്സിലാക്കുക. ഈ ഹജ്ജ് എന്ന മഹത്തായ അമൽ ദുനിയാവിൽ തന്നെ നമുക്കതിന്റെ ഉപകാരം ധാരാളമായി ഉണ്ടാകും. എല്ലാ സൽപ്രവർത്തനങ്ങൾക്കും പ്രിയമുള്ളവരെ, അതിന്റെ ഉപകാരം, അതിന്റെ പ്രയോജനം ഈ ലോകത്താദ്യം നമുക്ക് ലഭിക്കും, എന്നിട്ട് പരലോകത്ത് ലഭിക്കും. അള്ളാഹുവിനെ സൂക്ഷിച്ച് നീ ജീവിച്ചോ, അതിന്റെ പ്രയോജനം, അതിന്റെ ഉപകാരം, അതിന്റെ ബറക്കത്ത് ഈ ലോകത്ത് അള്ളാഹു നിനക്ക് തരിക തന്നെ ചെയ്യും ഇൻഷാ അള്ളാഹ്, എന്നിട്ടാണ് പരലോകത്ത്. അതുപോലെ അള്ളാഹുവിനെ ധിക്കരിച്ചാൽ അതിനുള്ളത് അത് ഈ ലോകത്ത് തന്നെ അള്ളാഹു നിന്നെ അനുഭവിപ്പിക്കുക തന്നെ ചെയ്യും, എന്നിട്ടാണ് പരലോകത്ത്. അത് മറന്നുപോകരുത്. കുറ്റവാളികൾ സുഖിച്ച് അവർ ഇങ്ങനെ ആസ്വദിച്ച് ജീവിക്കുന്നത് കണ്ട് നാം ആരും വഞ്ചിതരായി പോകരുത്. അള്ളാഹു അവർ അനുഭവിപ്പിക്കുക തന്നെ ചെയ്യും, അല്ലെങ്കിൽ അവർ അനുഭവിക്കുന്നുണ്ട് നാം അത് അറിയാനിട്ട്. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, താബിഉ ബൈനൽ ഹജ്ജ് വൽ ഉംറ നിങ്ങൾ ഹജ്ജും ഉംറയും തുടരെ ചെയ്യുക, വീണ്ടും ചെയ്യുക, യാതൊരു തകരാറുമില്ല. فإنهما ينفيان الفقر والذنوب അത് ദാരിദ്ര്യത്തെയും പാപങ്ങളെയും നീക്കിക്കളയും, ദാരിദ്ര്യമില്ലാതാകും, പാപങ്ങളില്ലാതാകും. كما ينفي الكير خبث الحديد والذهب والفضه സ്വർണവും വെള്ളിയും ഇരുമ്പുമെല്ലാം ഉലയിൽ വെച്ച് ഊതുമ്പോൾ അതിലുള്ള മാലിന്യങ്ങൾ, സ്വർണത്തിൽ സ്വർണമല്ലാത്തത്, ഇരുമ്പിൽ ഇരുമ്പല്ലാത്തതൊക്കെ നീങ്ങിപ്പോകുമല്ലോ എന്നതുപോലെ ഹജ്ജും ഉംറയും ആവർത്തിച്ച് ചെയ്യുന്നതുകൊണ്ട് ദാരിദ്ര്യമില്ലാതാവുകയും പാപങ്ങൾ നീങ്ങിപ്പോകുകയും ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. തന്റെ റബ്ബിലേക്കാണ് ഒരു ഹജ്ജ് ചെയ്യാൻ ഉദ്ദേശിച്ച ഒരു സഹോദരൻ ചെല്ലുന്നത്. തന്നിലേക്ക് വന്ന ഒരു യാത്രക്കാരനെ അള്ളാഹു വെറും കയ്യോടെ മടക്കി അയക്കുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അൽഹുജ്ജാജു വൽ ഉമ്മാറു വഖ്ദുല്ലാഹ്, അൽഹുജ്ജാജു വൽ ഉമ്മാറു വഖ്ദുല്ലാഹ്, ഹജ്ജിന് ചെല്ലുന്നവരും ഉംറക്ക് ചെല്ലുന്നവരും അള്ളാഹുവിലേക്കുള്ള യാത്രക്കാരാണ്. റബ്ബിലേക്കാണ് അവർ ചെല്ലുന്നത്. ദഅഹും ഫഅജബൂഹ് സഅലൂഹു ഫഅതാഹും ദഅഹും, അള്ളാഹു അവരെ വിളിച്ചു, ഫഅജബൂഹു, അപ്പോൾ അവർ അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകി. സഅലൂഹു, അതുകൊണ്ട് അള്ളാഹു എന്ത് ചെയ്തു, അവർ അവനോട് ചോദിച്ചപ്പോൾ ഫഅതാഹും, അള്ളാഹു അവർക്ക് നൽകി. ഹാജ്ജും അതുപോലെ ഹജ്ജിനും ഉംറക്കും ചെയ്യുന്ന ചെല്ലുന്ന ഒരാൾ, ഒരു ഹാജ്ജിന് അല്ലെങ്കിൽ ഒരു മുഅ്തമിറിന് അവൻ ചോദിക്കുന്നത് അള്ളാഹു നൽകും എന്നതിനുള്ള തെളിവുകളിലൊന്നാണിത്. സഹോദരങ്ങളെ, മുസ്ലിമീങ്ങളിൽ ഖൈർ ബാക്കിയുണ്ട്. മുസ്ലിമീങ്ങൾ ഒന്നാകെ നശിച്ചിട്ടില്ല. മുസ്ലിമീങ്ങളിൽ ഇനിയും നന്മ ബാക്കിയുണ്ട് എന്നതിനുള്ള തെളിവാണ് ആളുകൾ ആ ബൈത്തിലേക്ക് ചെല്ലുന്നു എന്നത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഖൂമു സാഅതു ഹത്താ ലാ യുഹജ്ജൽ ബൈത്ത്, ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല ഹജ്ജ് നിലച്ചാലല്ലാതെ. ഹജ്ജ് നിലച്ചു ആ ബൈത്തിൽ ഒരാളും ചെല്ലാതെയായി എങ്കിൽ മാത്രമേ ഖിയാമത്ത് നാൾ സംഭവിക്കുകയുള്ളൂ. മുസ്ലിമീങ്ങളിൽ ഖൈർ ബാക്കിയുണ്ട്, നന്മ അവരിൽ നിന്ന് വറ്റിപ്പോയിട്ടില്ല, തീർത്തും ഇല്ലാതായി പോയിട്ടില്ല എന്നതിനുള്ള ആ ശുഭലക്ഷണങ്ങളിൽ പെട്ടതാണ് നമ്മുടെ സഹോദരങ്ങൾ ഹജ്ജിലേക്ക് പോകുന്നു എന്നത്. അതുകൊണ്ട് അത് പ്രോത്സാഹിപ്പിക്കുകയും അതിലേക്ക് ചെല്ലുന്ന ആളുകൾക്ക് നല്ല ഉപദേശങ്ങൾ നൽകുകയും അവരുടെ ഹജ്ജ് യഥാർത്ഥ നിലക്കാക്കാൻ അവരെ സഹായിക്കുകയുമാണ് നാം ചെയ്യേണ്ടത്. അല്ലാതെ അതിന് ഉടക്കി വെക്കുകയോ അതിനെക്കുറിച്ച് മോശമായി പറയുകയോ ചെയ്യുന്ന ആളുകളിൽ ഒരിക്കലും സഹോദരങ്ങളെ നാം പെട്ടുപോകാൻ പാടില്ല. ആർക്കാണോ അതിന് കഴിവുള്ളത് അവനതിന് ധൃതി കൂട്ടണം, നീട്ടിവെക്കരുത്. പടവും കഴിവുമെല്ലാം ഉള്ള ആൾ അടുത്ത വർഷമാകട്ടെ, ഇനി അടുത്തതാകട്ടെ, ഇനി അടുത്തതാകട്ടെ എന്ന് പറഞ്ഞ് നീട്ടിവെക്കുക സഹോദരങ്ങളെ പാടില്ലാത്തതാണ്. ഇബ്ന അബ്ബാസ് റളിയല്ലാഹു അൻഹു, അതുപോലെ ഫദൽ ഇബ്ന അബ്ബാസ്, അവർ രണ്ടുപേർ റിവായത്ത് ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അറാദൽ ഹജ്ജ ഫലിയതഅജ്ജൽ, ആർക്കാണോ ഹജ്ജ് ചെയ്യാൻ ഉദ്ദേശമുള്ളത് ഫലിയതഅജ്ജൽ, അവൻ വേഗമാക്കട്ടെ, ധൃതി കൂട്ടത്തെ അതിന്. ഫഇന്നഹു ഖദ് യംറദുൽ മരീദ് വതദില്ലു ദാല്ല വതഅരിദുൽ ഹാജ, കാരണം രോഗം വരാൻ സാധ്യതയുണ്ട്, രോഗം വരാൻ സാധ്യതയുണ്ട്. ഇന്ന് ആരോഗ്യമുള്ളത് കൊണ്ട് നാളെ ഉണ്ടാകണമെന്നില്ല, ഇന്നില്ലാത്ത ചില ആവശ്യങ്ങൾ നാളെ വന്നേക്കും, പല തടസ്സങ്ങൾ ഉണ്ടായേക്കും, അതുകൊണ്ട് വേഗമാകട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പക്ഷേ സഹോദരങ്ങളെ, നാം നേരത്തെ പറഞ്ഞതുപോലെ അത് അള്ളാഹുവിന്റെ തൗഫീഖാണ്. അള്ളാഹു തൗഫീഖ് നൽകിയവർക്കല്ലാതെ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് പല ആളുകൾ, എത്രയോ പണം അവന്റെ കയ്യിലുണ്ട്, ഒരുപാട് പണം അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചുകൊണ്ടിരിക്കുന്നു, എന്നിട്ടും അവൻ ഹജ്ജിന് പോകാൻ തൗഫീഖില്ല. അവൻ കാണാത്ത നാടുകളില്ല, ഒരുപാട് നാടുകൾ അവൻ ചുറ്റിയിട്ടുണ്ട്, ഒരുപാട് പൈസ അവൻ അതിനുവേണ്ടിയും പല ആവശ്യങ്ങൾക്കും ചെലവാക്കിയിട്ടുണ്ട്, ഹജ്ജിന് തൗഫീഖില്ല. അല്ല, സുബ്ഹാനല്ലാഹ്, ചില ആളുകളുടെ സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. സൗദി അറേബ്യയിൽ വർഷങ്ങളോളം, അല്ല മക്കയോടടുത്ത്, മക്കയിൽ നിന്ന് ഏതാനും കിലോമീറ്ററുകൾ മാത്രം അകലെ, ഒരുപാട് വർഷങ്ങൾ, പതിറ്റാണ്ടുകൾ ജീവിച്ച് ജോലി ചെയ്ത ആളുകൾ, എന്നിട്ട് ഒരു തവണ പോലും ആ വയറ്റിലേക്കൊന്ന് ചെല്ലാൻ അവന് തൗഫീഖില്ല. അള്ളാഹു ഭാഗ്യം നൽകണം, അള്ളാഹു സുബ്ഹാനഹു വതആല തീരുമാനിക്കണം, എന്നാലല്ലേ അത് സാധിക്കുകയുള്ളൂ. അള്ളാഹു കൈവിട്ടവൻ എങ്ങനെ സാധിക്കാന്, എന്നിട്ട് തിരിച്ചു വരുന്നു, പിന്നെ ഇവിടെ എന്തെങ്കിലും ജോലി ചെയ്യുന്നു, ഒരു വിദൂര സാധ്യത പോലും ഇനി അങ്ങോട്ടേക്ക് ചെല്ലാൻ കാണാത്തതുപോലെ. അതുകൊണ്ട് സഹോദരങ്ങൾ, അങ്ങനെയുള്ള നിർഭാഗ്യവാന്മാരിൽ നാം പെട്ടുപോയിക്കൂടാ. അള്ളാഹുവിനോട് ധാരാളമായി നാം ദുആ ചെയ്യുകയും അവനോട് നാം തൗഫീഖിന് ചോദിക്കുകയും ചെയ്യണം. ചില ആളുകൾക്ക് അള്ളാഹു നന്മ തടയുക മാത്രമല്ല, നന്മ തടഞ്ഞു, നന്മ തടയപ്പെട്ടവനാണ് ഞാൻ എന്നവൻ തിരിച്ചറിയുന്നു പോലുമില്ല. പാപങ്ങളിൽ മുഴുകിയ, നന്മകൾ ചെയ്യാത്തവൻ വിചാരിക്കുന്നു പോലുമില്ല, അള്ളാഹു എന്നെ ഈ നന്മയിൽ നിന്ന് തടഞ്ഞിരിക്കുന്നു, അള്ളാഹു എന്നെ കൈവിട്ടിരിക്കുന്നു എന്നവൻ തിരിച്ചറിയുന്നില്ല. സഹോദര, ശിക്ഷകളിൽ വലിയ ശിക്ഷ, അള്ളാഹു നിന്നെ ഒരു ഭൂകമ്പത്തിൽ പെടുത്തുകയോ അല്ലെങ്കിൽ വലിയ അപകടങ്ങൾ നിനക്ക് വരുത്തുകയോ, അതുമാത്രമാണ് ശിക്ഷ എന്നാണ് നീ കരുതുന്നത്, എന്നാണോ നീ കരുതുന്നത്? അല്ല, ശിക്ഷകളിൽ വലിയ ശിക്ഷയാണ് അള്ളാഹു ഖൈറിനും നിന്റെ കൽബിനും ഇടയിൽ മറയിട്ട് കളയുക എന്നത്. നിന്റെ കൽബിനൊരു ഖൈറും അള്ളാഹു തോന്നിച്ചു തരാതിരിക്കുക, തെറ്റുകൾ തോന്നിപ്പിച്ചു തരിക എന്നത് അള്ളാഹുവിന്റെ ശിക്ഷയാണ് എന്ന് മനസ്സിലാക്കുക. ഇമാം ഇബ്നു ഖയ്യിം റഹിമഹുള്ള അദ്ദേഹം തന്റെ പ്രസിദ്ധമായ നൂനിയയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ, വല്ലാഹി ലൗ അന്നൽ ഖുലൂബ സലീമതുൻ ലതഖത്തഅത അസഫൻ മിനൽ ഹിർമാനി ലക്കിന്നഹ സക്രാ ബിഹുബ്ബി ഹയാതിഹ ദുനിയാ വസൗഫ തുഫീഖു ബഅദ ജമാനി. والله لو أن القلوب سليمة نل هردينغ لا يردو بنجل لتقطعت أسفا من الحرماني നന്മകൾ ഇല്ലെന്ന് ഞാൻ തടയപ്പെടുന്നുവല്ലോ. അതിനെ ഓർത്ത ഹൃദയങ്ങൾ ചിന്തിച്ചു തറിയേനെ, പൊട്ടിത്തകർന്നു പോയേനെ. നല്ല ഹൃദയങ്ങളായിരുന്നുവെങ്കിൽ, പക്ഷെ അത് തോന്നാത്തത്, അതിൽ വിഷമം തോന്നാത്തത്, ഇന്നിതാ രാത്രി സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞു, ഉറങ്ങാനായി, എന്നിട്ടും ഞാൻ ഉദ്ദേശിച്ച നന്മകൾ എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ലല്ലോ, ഞാൻ വിചാരിച്ച അത്ര എനിക്ക് ഓതാൻ സാധിച്ചിട്ടില്ലല്ലോ, എനിക്ക് ഇതിനിൽ നിന്നൊന്നും പഠിക്കാൻ സാധിച്ചിട്ടില്ലല്ലോ എന്നോർത്ത് അവന്റെ ഹൃദയം വേദനിച്ചേനെ. എന്താണ് വേദനിക്കാത്തത്? ദുനിയാവിനോടുള്ള പ്രേമം കാരണത്താൽ അവന്റെ ഹൃദയത്തിൽ ലഹരി ബാധിച്ചിരിക്കുന്നു, മത്തു പിടിച്ചിരിക്കുന്നു. ഒരു കാലം കഴിഞ്ഞ് അതിന് ബോധം വരും, അതുണരും, എഴുന്നേൽക്കും. അന്ന് ഖേദിച്ചിട്ടെന്ത് കാര്യം? അള്ളാഹു എല്ലാ ഖൈറിനും നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നു. إن الله ينزل إلى السماء الدنيا فيباهي بهم الملائكة يقول هؤلاء عبادي جاءني شعثا عبرا غبرا يرجون رحمتي ويخافون عذابي ولم يروني فكيف لو رأوني نبي صلى الله عليه وسلم പറയുന്നു, الله سبحانه وتعالى അവൻ ഭൂമിയോട് അടുത്ത ആകാശത്തിലേക്ക് ഇറങ്ങി വരും, എന്നിട്ട് മലക്കുകളോട് അവൻ അഭിമാനം പറയും ഹജ്ജിന് വന്ന ആളുകളെ കുറിച്ച്. ഇവരിതാ എന്റെ അണിമകളാണ് വന്നിരിക്കുന്നത്. ഇവർ ജാവൂനി ശുഴസൻ ഗുബറ, പൊടി പിടിച്ച് ജട പിടിച്ച് അങ്ങനെ എന്നിലേക്ക് ഇവർ വന്നിരിക്കുന്നു. എന്നിട്ട് അർജുന റഹ്മത്തി, അവരെന്റെ റഹ്മത്ത് പ്രതീക്ഷിക്കുന്നു. യഹാഫൂന അജാബി, എന്റെ ശിക്ഷ അവർ പേടിക്കുന്നു. വലം യറൌനി, അവരെന്നെ കണ്ടിട്ടില്ല ഇതുവരെ. സഖൈഫ ലൗ റഔനി, അവരെന്നെ കണ്ടാൽ എങ്ങനെ ഉണ്ടാകും? നോക്കൂ സഹോദരങ്ങൾ, ഇതുപോലെ അള്ളാഹു റബ്ബുൽ ആലമീൻ ഇത്ര പ്രശംസിച്ചു പറയുന്നവരാണ് ഹജ്ജിന് ചെല്ലുന്ന മുഅ്മിനുകൾ, അറഫയിൽ നിൽക്കുന്ന മുഅ്മിനുകൾ. അവരിൽ പെടാൻ എന്തും കൊണ്ട് ഒരു മുഅ്മിൻ ആഗ്രഹിക്കേണ്ടതാണ്. അതിലെ ദിവസങ്ങൾ അതാണ് ഏറ്റവും ശ്രേഷ്ഠകരമായ ദിവസം, ഹജ്ജിന്റെ ദിവസങ്ങൾ. ഹജ്ജിന്റെ ദിവസങ്ങൾ അതാണ് ഏറ്റവും ശ്രേഷ്ഠകരമായ ദിവസങ്ങൾ. ദുൽഹജ്ജയിൽ ആദ്യത്തെ 10 ദിവസങ്ങൾ, രാത്രികൾ തട്ടിച്ചു നോക്കിയാൽ ഏറ്റവും ശ്രേഷ്ഠം റമദാനിൽ അവസാനത്തെ 10 രാത്രിയാണെങ്കിൽ, പകലുകൾ ഏറ്റവും ശ്രേഷ്ഠം അത് ഹജ്ജിന്റെ ആ ദിവസങ്ങൾ, ദുൽഹജ്ജയിൽ ആദ്യത്തെ 10 ദിവസങ്ങൾ. 11-ാമത്തെ ദിവസത്തിനും വലിയ ശ്രേഷ്ഠത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. 12-ലും 13-ലും അതിന്റേതായ ശ്രേഷ്ഠതയുണ്ട്. അതുപോലെ സഹോദരങ്ങളെ, ഈദുകളിൽ, പെരുന്നാളുകളിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ പെരുന്നാൾ ഹജ്ജിന്റെ ഈദാണെന്ന് പണ്ഡിതന്മാർ വ്യക്തമാക്കിയത് കാണാം. കാരണം ഒരുപാട് അമലുകൾ ആ ദിവസം ഒരുമിച്ച് നടക്കുന്നു. എന്നാൽ സഹോദരങ്ങളെ, എത്ര ശ്രേഷ്ഠകരമായ അമലാണെങ്കിലും നാം അത് യഥാർത്ഥ രൂപത്തിൽ ചെയ്തില്ലെങ്കിൽ അത് നിഷ്ഫലമായി പോകും. ഇന്നിതാ ഒരുപാട് ആളുകൾ ഹജ്ജിന് ചെല്ലുന്നു, ഒരുപാട് ആളുകൾ ഹജ്ജ് കച്ചവടമാക്കിയിരിക്കുന്നു, എന്നിട്ട് ജനങ്ങളെ കൊണ്ട് അവരെ ഇരുപറഞ്ഞ് മോഹിപ്പിച്ച് ഹജ്ജിന് കൊണ്ടുപോകുന്നു. പക്ഷേ ഇസ്ലാമിന്റെ യഥാർത്ഥ അഖീദ അവനറിയില്ല. സുബ്ഹാനല്ലാഹ്, അബൂജഹലും ഹജ്ജ്, അബൂജഹലിനെ പോലെയുള്ള ആളുകളും മക്കത്തെ മുശ്രിക്കുകളും ഹജ്ജ് ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ തൽബിയത്ത് തിരുത്തിയിട്ടുണ്ട്. അവർ ഹജ്ജ് ചെയ്തിരുന്നു, തൽബിയത്ത് ചൊല്ലിയിരുന്നു, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, ലബ്ബൈക ലാ ശരീക ലക, ലബ്ബൈക് ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക. അല്ലാഹുവേ, നിന്റെ വിളിക്ക് ഉത്തരം നൽകി ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു, നിനക്കൊരു പങ്കുകാരനുമില്ല. ഒരു പങ്കുകാരൻ ഒഴികെ മുശ്രിക്കുകളുടെ തൽബിയത്താണ്. പക്ഷെ ആ പങ്കുകാരൻ റബ്ബെ, അതിന് സ്വന്തമായി ഒരു കഴിവൊന്നുമില്ല, അതിന് സമദീയത്തൊന്നുമില്ല. ഇന്ന് ചില ആളുകൾ പറയുന്നത് പോലെ ഞങ്ങൾ അള്ളാഹു അല്ലാത്തവർക്ക് സമദീയത്ത്, സ്വയം കഴിവ് സങ്കല്പിക്കുന്നില്ല. മക്കത്തെ മുശ്രിക്കും സങ്കല്പിച്ചിട്ടില്ല. അവൻ പറയുന്നത് തംലികുഹു, അള്ളാഹുവെ ഈ ഞങ്ങൾ വിളിച്ചു തേടുന്ന ഞങ്ങളുടെ ഇലാഹുകളുടെ ഉടമസ്ഥൻ റബ്ബെ നീയ, വമ മലക്, ഞങ്ങൾ ഈ വിളിച്ചു തേടുന്ന ഇലാഹിന്റെ കയ്യിൽ എന്തൊക്കെ ഉണ്ടോ അതെല്ലാം റബ്ബെ നിന്റെതാണ്, നീ കൊടുത്തതാണ്. അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. മുഹജ്ജത്ത് കറാമത്തുകൾ അള്ളാഹു കൊടുത്തതാണ്, അതിൽ നിന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത് എന്ന് പറയുന്നവർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയല്ല അവർ പിൻപറ്റുന്നത്, അവർ മക്കത്തെ മുശ്രിക്കുകളുടെ മാതൃകയാണ് പിൻപറ്റുന്നത്. എന്നിട്ട് നാടായ നാട് മുഴുവൻ അതിലുള്ള ദർഗകളിലെല്ലാം കറങ്ങി അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു തേടി, അള്ളാഹു അല്ലാത്തവരിൽ തവക്കുലാക്കി, പൈശാചിക റാസീബുകൾ വീട്ടിൽ കഴിച്ച്, എന്നിട്ടാണ് അവൻ ഹജ്ജിന് ചെല്ലുന്നത്. സുബ്ഹാനല്ലാഹ്, എന്തിനാണ് ഇവൻ ഹജ്ജ് ചെയ്തത്? എന്തിനാണ് ഇവൻ പൈസ മുടക്കിയത്? എന്തിനാണ് ഇവൻ ബുദ്ധിമുട്ടിയത്, പ്രയാസപ്പെട്ടത്? അമലെല്ലാം ബാത്തിലല്ലേ? അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടി എന്റെ അമൽ ഏതാണ് അള്ളാഹു സ്വീകരിക്കുക? ഇന്നഹു, അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ, വലഖദ് ഊഹിയ ഇലൈക وإلى الذين من قبلك لئن أشركت ليحبطن عملك ولتكونن من الخاسرين. ونبي تانغلكم تانغلكم من بل نبي ماركم نام رحيم الجيركم لئن أشركت تانغلنانم الله البنجرتان ليحبطن عملك عمل مروان فلنبوكم ولتكونن من الخاسرين നഷ്ടക്കാരൻ കൂട്ടത്തിൽ ഒരുബിയെ താങ്കൾ പൊട്ടുപോകും. സുബ്ഹാനല്ലാഹ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് അല്ലാഹു ഈ പറയുന്നത്. ഖിയാമത്ത് നാൾ വരെയുള്ള എല്ലാവർക്കും ബാധകമാണ്. അല്ലാഹുൽ പങ്കുചേർത്താൽ ഒരു അമലും ശരിയാവുകയില്ല. എത്ര സാധുക്കളെയാണ് മുസ്ലിയാക്കന്മാർ പറഞ്ഞു പറ്റിക്കുന്നത്. പൈസ മുടക്കി, എല്ലാം മുടക്കി, പ്രയാസം സഹിച്ച് ജനങ്ങൾ അല്ലാഹുവിന്റെ പ്രീതി പ്രതീക്ഷിച്ച് ഹജ്ജിന് ചെല്ലുന്നു. പക്ഷേ അവൻ പ്രവർത്തിക്കുന്നത്, അവൻ തേടുന്നത് അല്ലാഹുവിനോടും അതോടൊപ്പം അല്ലാഹു അല്ലാത്തവരോടുമാണ്. ഇങ്ങനെയാണ് ഹജ്ജ് എന്ന് ജനങ്ങൾ ഈ മുസ്ലിയാക്കന്മാർ അവനെ പഠിപ്പിച്ചിരിക്കുന്നു. അതുകൂടാതെ ഒരുപാട് ബിദഅത്തുകൾ ഹജ്ജിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത പ്രവർത്തനങ്ങൾ നിസ്കാരത്തിലും അതുപോലെ മറ്റുള്ള ഇബാദത്തിലും ഒക്കെ കൂട്ടിച്ചേർത്തതുപോലെ ഹജ്ജിലും കൂട്ടിച്ചേർത്തിരിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഹജ്ജിന് പോകാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എത്ര വലിയ അമലായാലും രണ്ട് കാര്യങ്ങൾ ശരിയാകാതെ അള്ളാഹു സ്വീകരിക്കുകയില്ല. ഒന്ന് ഇഖ്ലാസ്, രണ്ടാമത്തെ ഇത്തിബാ. ഇഖ്ലാസ് അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം ചെയ്യുന്ന അമൽ. അള്ളാഹുവിൽ ഒന്നിനെയും പങ്കുചേർക്കാൻ പാടില്ല, എങ്കിലൊരു അമലും അള്ളാഹു സ്വീകരിക്കുകയില്ല. അതുപോലെ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ആവരുത്. ആളുകളുടെ മുന്നിൽ ഞാൻ ഹജ്ജ് ചെയ്തു വന്ന ആളാണ് എന്ന് ജനങ്ങളൊക്കെ മനസ്സിലാക്കാൻ, ഒരു ഹാജിയാണ് എന്ന് ജനങ്ങളൊക്കെ വിളിക്കാൻ ആ ഉദ്ദേശം സഹോദരങ്ങളെ ഒരിക്കലും പോകുന്ന ആളുടെ മനസ്സിലുണ്ടാകാൻ പാടില്ല. മറിച്ച് അവൻ അത് നീക്കാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അങ്ങനെയുള്ള ചിന്തകൾ നീക്കാൻ, ഇഖ്ലാസ് നൽകാൻ ധാരാളമായി അവൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. രണ്ടാമത്തെ കാര്യം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ആയിരിക്കണം ഹജ്ജ്. അതിനെന്തു വേണം പഠിക്കണം. നന്നായി പഠിച്ചു മാത്രമേ ചെല്ലാൻ പാടുള്ളൂ. പഠിക്കാതെ ചെന്നാൽ പലരും നമ്മെ വഴിതെറ്റിക്കും. കാരണം ഒരുപാട് ആളുകൾ അവിടെ വരുന്നുണ്ട്, ഒരുപാട് ആളുകൾ വിവരമില്ലാത്ത ആളുകളുണ്ട്, ഇസ്ലാം പേരിന് മാത്രമുള്ള ആളുകളുണ്ട്, സൂഫികൾ വരും, പല കോലത്തിലുള്ള ആളുകൾ വരും. ഇതുപോലുള്ള ആളുകളെല്ലാം അവരുടെ പല ചെയ്തികളും കണ്ട് ആളുകളൊക്കെ ചെയ്യുന്നത് പോലെ നമ്മളും ചെയ്തു പോകും പഠിച്ചില്ലെങ്കിൽ. എന്നാൽ യഥാർത്ഥ ഹുദ, സന്മാർഗം നമ്മൾ പഠിച്ചാൽ, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഹജ്ജ് പഠിച്ചാൽ ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നത് കണ്ടാലും നമ്മൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. ആ നാട്ടിലെ ഭരണകൂടം ജനങ്ങളെ ഇസ്ലാമിന്റെ യഥാർത്ഥ ഹജ്ജ് നിർവഹിപ്പിക്കാൻ വേണ്ടി ഒരുപാട് സേവനങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. യഥാർത്ഥ ഹജ്ജ് ജനങ്ങളെ പഠിപ്പിക്കാൻ, ശിർക്കിലും ബിദഅത്തിലും ജനങ്ങൾ വീണുപോകാതിരിക്കാൻ ഒരുപാട് സേവനങ്ങൾ ആ നാട്ടിന്റെ ഭരണകൂടം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹു അവർക്ക് ആ എല്ലാ നന്മകളിലും സ്ഥിരതയും സബാത്തും അതുപോലെ അതിലെല്ലാം ഉറച്ചു നിൽക്കാനുള്ള തൗഫീഖും അള്ളാഹു സുബ്ഹാനഹു തആല നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മയും അവരെയും അവന്റെ ദീനിൽ മരണം വരെ ഉറപ്പിച്ചു നിർത്തുമാറാകട്ടെ. പക്ഷേ എങ്കിലും ലക്ഷോപലക്ഷം ആളുകൾ വരുമ്പോൾ എല്ലാവരെയും നിയന്ത്രിക്കാൻ, യഥാർത്ഥ നിലക്ക് നിയന്ത്രിക്കാൻ ചിലപ്പോൾ സാധിച്ചുകൊള്ളണമെന്നില്ല. എല്ലാവരും ചെയ്യുന്നത് നോക്കി നിൽക്കാനും തിരുത്താനും അവർക്ക് സാധിക്കണമെന്നില്ല. അതുകൊണ്ട് നാം പഠിക്കാതെ ചെന്നാൽ ആളുകളൊക്കെ ചെയ്യുന്നത് പലതും തെറ്റ് നമ്മളും ചെയ്തു പോകും. മറിച്ച് പഠിച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്ത് നല്ല നീയത്തോടെ മാത്രം ചെല്ലുക, എങ്കിൽ വലിയ പ്രതിഫലമാണ് അള്ളാഹു നമുക്ക് നൽകുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മാ മിൻ മുസ്ലിമിൻ യുലബ്ബി ഇല്ലാ ലബ്ബ അമ്മൻ യമീനഹു വശിമാലഹു ബിൻ ഹജറിൻ ഔ ശജറിൻ ഔ മദരിൻ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഏതൊരു മുസ്ലിമാണോ തൽബിയത്ത് ചൊല്ലുന്നത് ഹജ്ജിന്റെ, അതിനുവേണ്ടി ഹറാം ചെയ്താൽ നാം ചൊല്ലുന്ന വാക്കുകൾ, ഉംറക്കു വേണ്ടി ഹറാം ചെയ്താൽ നാം ചൊല്ലുന്ന വാക്കുകൾ, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, ലബ്ബൈക ലാ ശരീക ലക, ലബ്ബൈക ഇന്നൽ ഹംദ വൽ നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക എന്ന തൽബിയത്ത് ഏതൊരു മുസ്ലിം ചൊല്ലിയാലും അവന്റെ വലത്തും ഇടത്തുമുള്ള എല്ലാം അതേറ്റു ചൊല്ലും, ഒരു കല്ലും മരവും എല്ലാം. ഹത്താ തൻഖതി അൽ അർദു മിൻ ഹാഹുന വഹാഹുന, വലത്തും ഇടത്തും അവന്റെ ശബ്ദം എങ്ങോട്ടൊക്കെ എത്തുന്നുണ്ടോ അവിടെ ഉള്ളതെല്ലാം അത് കേട്ട് അവനോടൊപ്പം തൽബിയത്ത് ചൊല്ലും. നോക്കൂ എത്ര മഹത്തായ അമലാണിത്. അതിലായി ഹജ്ജിലായിരിക്കെ മുഹരിമായിരിക്കെ മരിച്ച ഒരാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ആ ഇഹ്റാമിലായിരിക്കെ ഒട്ടകപ്പുറത്ത് നിന്ന് വീണ് അദ്ദേഹം മരണപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തുണിയിൽ തന്നെ അദ്ദേഹത്തെ കഫൻ ചെയ്ത് കബറടക്കാൻ കൽപ്പിച്ചു. സുഗന്ധം പുരട്ടരുത് എന്ന് പറഞ്ഞു, തലമറക്കരുത് എന്ന് പറഞ്ഞു. കാരണം അദ്ദേഹം ഇഹ്റാമിലായിരുന്നു, ഇഹ്റാമിൽ അത് പാടില്ലല്ലോ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നഹു യുബഅസു യൗമൽ ഖിയാമത്തി മുലബ്ബിയ, ഖിയാമത്ത് നാളിൽ ഇദ്ദേഹം തൽബിയത്ത് ചൊല്ലിക്കൊണ്ടാണ് വരിക. സുബ്ഹാനല്ലാഹ്, എത്ര മഹത്തായ അമലാൻ. അതുകൊണ്ട് എങ്ങനെ വന്നാലും അതിലായിരിക്കെ മരിച്ചാലും തിരിച്ചു വന്നാലും എല്ലാം ഇൻഷാഅല്ലാഹ് ലാഭം തന്നെ. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ഏവർക്കും ആ മഹത്തായ അമലിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മുടെ സഹോദരങ്ങൾക്ക് അത് എളുപ്പത്തിലും സൗകര്യത്തിലും ഒരു പ്രയാസവുമില്ലാതെയും നിർവഹിച്ചു വരാൻ റബ്ബ് സൗകര്യം അവർക്ക് ചെയ്തു കൊടുക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ انك انت السميع العليم. اللهم اعز الاسلام والمسلمين. اللهم احفظ المسلمين في بلدنا. اللهم احفظ المسلمين في كل مكان. اللهم انصر المسلمين المستضعفين في كل مكان. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار. وصلى الله وسلم على نبينا محمد.